2024 ജൂലൈ 21 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. കേരളത്തിന്റെ വിദേശകാര്യം എം എച്ച് വിഷ്ണു എഴുതുന്നു. കേരളത്തിനൊരു വിദേശകാര്യ സെക്രട്ടറി ഉണ്ടോ? എല്ലാവരെയും അത്ഭുതത്തിലാക്കുന്ന ഈ ചോദ്യത്തിന് അടിസ്ഥാനം പൊതുഭരണവകുപ്പ് കഴിഞ്ഞ ദിവസം ഇറക്കിയ അസാധാരണമായ ഒരു ഉത്തരവാണ്. വിദേശ രാജ്യങ്ങളുമായും എംബസികളുമായും മിഷനുകളുമായും നേരിട്ടുള്ള സഹകരണത്തിന് IAS ഉദ്യോഗസ്ഥയായ കെ വാസുകിയെ നിയോഗിച്ചാണ് ഈ ഉത്തരവ്. കേന്ദ്ര അനുമതിയില്ലാതെ സംസ്ഥാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായോ ഏജൻസികളുമായോ കരാറുകളോ ഉടമ്പടികളോ ഒപ്പിടാനാവില്ലെന്നിരിക്കെയാണ് കേരളം വിദേശ സഹകരണത്തിന് സെക്രട്ടറിയെ നിയോഗിച്ചത്. കേരളം സന്ദർശിക്കുന്ന സ്ഥാനപതികളും കോൺസുൽ ജനറൽമാരും വിദ്യാഭ്യാസം, തൊഴിൽ, വ്യവസായ, വാണിജ്യ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് സന്നദ്ധരാവുന്നുണ്ടെന്നും ഇക്കാര്യങ്ങളിൽ എല്ലാ വകുപ്പുകളുമായും ബന്ധപ്പെട്ട് തുടർ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്താനുമാണ് IAS ഉദ്യോഗസ്ഥയെ നിയോഗിച്ചതെന്നാണ് സർക്കാർ വിശദീകരണം. അധികാരപരിധി മറികടന്നുള്ള കേരളത്തിന്റെ വിദേശകാര്യ നീക്കങ്ങൾ ആദ്യമല്ല. ടോം ജോസ് ചീഫ് സെക്രട്ടറി ആയിരിക്കെ വിദേശത്തെ എംബസികളുമായും സംഘടനകളുമായും ഇടപെടാനും കേന്ദ്ര സർക്കാരുമായുള്ള ഉഭയകക്ഷി വിഷയങ്ങൾ പരിഹരിക്കാനും കേരളത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം പോലെ ചീഫ് സെക്രട്ടറി തന്റെ ഓഫീസിൽ സ്പെഷ്യൽ സെൽ രൂപീകരിച്ചിരുന്നു. എംബസികളെയും കോൺസുലേറ്റുകളുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് കണക്കിലെടുക്കാതെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ UAE കോൺസുലേറ്റ് ജനറലിന് ഗൺമാൻമാരെ നിയോഗിച്ചതും വിവാദമായിരുന്നു. വിദേശ രാജ്യങ്ങൾ, വിദേശകാര്യം, പ്രതിരോധം, അന്താരാഷ്ട്ര വ്യാപാരം, വാണിജ്യം, ബാങ്കിംഗ് അടക്കം 97 വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ളതാണ്. സംസ്ഥാനങ്ങൾക്ക് ഇതിൽ ഇടപെടാനാവില്ല. വിദേശ രാജ്യങ്ങളുമായുള്ള ഏത് ഇടപാടിനും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി ഉണ്ടായിരിക്കണം. വിദേശ രാജ്യങ്ങളുമായുള്ള സഹകരണത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വിദേശ ഏകോപനം ഡിവിഷൻ രൂപീകരിച്ചത്. വിദേശ രാജ്യങ്ങളുമായി പരസ്പര താല്പര്യമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലക്ഷ്യം. അന്യ സംസ്ഥാനങ്ങളിലും വിദേശത്തുമായുള്ള മലയാളികളുടെ ക്ഷേമത്തിന് നോർക്ക വകുപ്പുണ്ട്. നോർക്ക സെക്രട്ടറിയായിരുന്ന സുമൻ ബില്ലയ്ക്ക് നേരത്തെ വിദേശ സഹകരണ ചുമതല നൽകിയിരുന്നെങ്കിലും കേന്ദ്ര അധികാരത്തിൽ പെടുന്നതായതിനാൽ അദ്ദേഹം ഇടപെട്ടിരുന്നില്ല. വിവിധ രാജ്യങ്ങളിൽ സ്ഥാനപതിയായിരുന്ന വേണു രാജാമണിയെ വിദേശകാര്യ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം വിദേശ രാജ്യങ്ങളുമായി ഭരണാധികാരികളുമായി അംബാസഡർമാരുമായി ബന്ധം പുലർത്താനുള്ള ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ നിയമിച്ചിരുന്നു. കേരള വിദേശകാര്യ വകുപ്പ് വിദേശത്തെ എംബസികളുമായും സംഘടനകളുമായും ഇടപെടാനും കേന്ദ്ര സർക്കാരുമായുള്ള ഉഭയകക്ഷി വിഷയങ്ങൾക്ക് പരിഹരിക്കാനുമാണ് ചീഫ് സെക്രട്ടറിയായിരുന്ന ടോം ജോസ് സ്പെഷ്യൽ സെൽ തന്റെ ഓഫീസിൽ രൂപീകരിച്ചത്. കിൻഫ്രയ്ക്ക് താൽക്കാലിക ജീവനക്കാരെ ലഭ്യമാക്കുന്ന മാൻപവർ കൺസൾട്ടൻസി ഏർപ്പാടാക്കിയവരാണ് സെല്ലിലുണ്ടായിരുന്നത്. വിദേശ നിക്ഷേപം ആകർഷിക്കൽ, വിദേശത്തെ കമ്പനികളുമായി ചേർന്നുള്ള പദ്ധതികളുടെ ഏകോപനം എന്നിവയൊക്കെയാണ് സെല്ലിന്റെ ദൌത്യമെന്നായിരുന്നു വിശദീകരണം. വിദേശത്തെ ഇടപെടൽ ഫലപ്രദമായി നടത്തുന്ന നോർക്ക വകുപ്പുള്ളപ്പോഴാണ് കരാറുകാർക്ക് 1.5 ലക്ഷം വരെ ശമ്പളം നൽകി സ്പെഷ്യൽ സെൽ ഉണ്ടാക്കിയത്. സ്പെഷ്യൽ സെൽ ടീം ലീഡർ ഡെപ്യൂട്ടി ടീം ലീഡർ തസ്തികയിലേക്ക് യോഗ്യത നിശ്ചയിച്ചതും ആളെ തിരഞ്ഞെടുക്കുന്നതും ശമ്പളം തീരുമാനിച്ചതും ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഇവർക്ക് പദവിയും സർക്കാർ മുദ്രയും ശമ്പളത്തിൽ 5% വാർഷിക വർധനവും നൽകി. പ്രവർത്തനം വിലയിരുത്തി പിരിച്ചുവിടാനുള്ള അധികാരവും ചീഫ് സെക്രട്ടറിക്ക് തന്നെ. കേട്ടുകേൾവിയില്ലാത്തതും അസാധാരണവുമായ നടപടിയാണിത്. തൊഴിൽ വകുപ്പ് സെക്രട്ടറി ആയിരിക്കെ തന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റായിരുന്ന യുവതിയെയും ടോം ജോസ് സെല്ലിൽ അംഗമാക്കി. ടീം ലീഡർക്ക് 75,000 മുതൽ 1,25,000, 2 ഡെപ്യൂട്ടി ടീം ലീഡർമാർക്ക് 40,000 മുതൽ 75,000 വരെ എന്നിങ്ങനെയാണ് ശമ്പളം. നിലവിൽ സെല്ലിൽ 2 അംഗമേ ഉള്ളൂ. ഇവർക്ക് 36 ലക്ഷത്തോളം രൂപ ശമ്പളമായി നൽകിയിട്ടുണ്ട്. സ്പാനിഷ്, ഫ്രഞ്ച്, ജർമ്മൻ ഭാഷകളിലെ പ്രാവീണ്യം യോഗ്യതയിൽ ഉൾപ്പെടുത്തിയത് വേണ്ടപ്പെട്ടവരെ നിയമിക്കാനായിരുന്നു. ഏറ്റവും അധികം മലയാളികൾ ഗൾഫിലാണെങ്കിലും അറബി ഭാഷ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെഷ്യൽ സെല്ലിൽ വിദേശ ഇടപാടുകളുടെയോ ക്ഷേപ കമ്പനികളുമായുള്ള ചർച്ചകളുടെയോ ഫയലുകൾ ഇല്ലെന്ന് കണ്ടെത്തി. സെൽ പിന്നീട് ഒഴിവാക്കിയിരുന്നു. വിദേശ സഹായവും വാങ്ങാനാവില്ല. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ ഒരു വിദേശ സഹായവും സ്വീകരിക്കാൻ സംസ്ഥാനത്തിന് കഴിയില്ല. പ്രളയകാലത്ത് UAE പ്രഖ്യാപിച്ച 700 കോടിയുടെ സഹായം വാങ്ങാനാവാതെ പോയത് അങ്ങനെയായിരുന്നു. മലപ്പുറത്തെ വിശ്വാസികൾക്ക് സാക്കത്ത് നൽകണമെന്ന് UAE കോൺസുൽ ജനറലിനോട് മന്ത്രിയായിരിക്കെ KT ജലീൽ അഭ്യർത്ഥിച്ചതും വിവാദമായിരുന്നു. UAE കോൺസുലേറ്റിന്റെ ഭക്ഷ്യക്കിറ്റ് ആവശ്യപ്പെട്ട് മന്ത്രി കോൺസുൽ ജനറലിനെ നേരിട്ട് വിളിച്ചത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ പ്രോട്ടോകോൾ ലംഘനമാണ്. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും മറ്റ് രാജ്യങ്ങളുടെ എംബസികൾ, കോൺസുലേറ്റുകൾ, അവിടുത്തെ ജീവനക്കാർ എന്നിവരുമായി എങ്ങനെ ഇടപെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ ഹാൻഡ്ബുക്കിലുണ്ട്. താൽക്കാലിക വിഷയങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ അധികൃതരുമായി വിദേശരാജ്യ കാര്യാലയങ്ങൾ ബന്ധം സ്ഥാപിക്കാൻ പാടില്ലെന്നാണ് ഹാൻഡ്ബുക്കിന്റെ 18-ാം അധ്യായത്തിൽ. സാമ്പത്തിക സഹായം നൽകുന്നെങ്കിൽ ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ടിന് വിധേയമായിരിക്കുമെന്നും ഇക്കാര്യം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ച് അനുമതി വാങ്ങണമെന്നും അടുത്ത അധ്യായത്തിൽ പറയുന്നു. വിദേശ രാജ്യങ്ങളുടെ കാര്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായി ഇടപെടുന്നതിൽ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. ഇതിനെല്ലാം മറികടന്ന് കെ വാസുകി എങ്ങനെ കേരളത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്.